السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, രാവിലെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഈ ക്ലാസ് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ആറ് അടിസ്ഥാനങ്ങളായ ഈമാൻ കാര്യങ്ങൾ എന്ന പേരിൽ നമ്മൾ ചെറിയ പ്രായം മുതൽ കേട്ടുവരുന്ന വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയുണ്ടായി. ജിബ്രീൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സഹാബികൾക്ക് പഠിക്കുന്നതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളിലൊന്ന്, يا محمد أخبرني عن الإيمان. محمد എന്താണ് ഈമാൻ എന്ന് നീ എനിക്ക് പറഞ്ഞു തരണം എന്നതായിരുന്നു. എന്താണ് ഈമാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വൽഖദറി ഖൈറിഹി വശർറിഹി. ഈമാൻ എന്നാൽ ആറ് കാര്യങ്ങളാണ്. ഒന്ന്, നീ അള്ളാഹുവിൽ വിശ്വസിക്കുക. രണ്ട്, നീ അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുക. മൂന്ന്, നീ അള്ളാഹുവിന്റെ റസൂലുകളിൽ വിശ്വസിക്കുക. നാല്, നീ അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക. അഞ്ച്, നീ അന്ത്യനാൾ പരലോകത്തിൽ വിശ്വസിക്കുക. ആറ്, ഖളാ ഖദർ, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എല്ലാം വിധിച്ചത്. ആ വിധിയിൽ നിന്നാണ് നന്മയും തിന്മയുമെല്ലാം അള്ളാഹുവിന്റെ വിധിയിൽപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുക. ഈ ആറ് കാര്യങ്ങളാണ് ഈമാൻ കാര്യങ്ങൾ. ഈ ആറ് കാര്യങ്ങളും ഒരാളുടെ ഹൃദയത്തിൽ അയാൾ വിശ്വസിക്കേണ്ട ആറ് അടിസ്ഥാനങ്ങളാണ്. ഇതിലേതെങ്കിലും ഒരു കാര്യം അയാളിൽ നിന്ന് ഇല്ലാതെയായാൽ അതിനർത്ഥം അയാൾ മുസ്ലിം അല്ല എന്നാണ്, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുമെന്നാണ്. അത്ര പ്രാധാന്യമുള്ള ഗൌരവമുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളാണ് ഈ ആറ് വിശ്വാസ കാര്യങ്ങൾ. ഒരു മുസ്ലിം, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പുറമേക്ക് ഖൈറുകൾ ഉള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്നാൽ അവന്റെ കൈകളിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ള ആളുകൾ സുരക്ഷിതരായിരിക്കും. ഏറ്റവും നല്ല സ്വഭാവമുള്ളവനായിരിക്കും ഒരു മുസ്ലിം. ഏറ്റവും നല്ല പെരുമാറ്റമുള്ളവനായിരിക്കും. വിശ്വസിക്കാൻ കൊള്ളുന്നവനായിരിക്കും. സത്യം പറയുന്നവനായിരിക്കും. കളവിൽ നിന്ന് അകന്നു നിൽക്കുന്നവനായിരിക്കും. വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കുന്നവനായിരിക്കും ഒരു മുസ്ലിം. അതോടൊപ്പം അവന്റെ പുറം, അവന്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം വൃത്തിയുള്ളതാണോ അതുപോലെ തന്നെ അവന്റെ ഹൃദയവും വൃത്തിയുള്ളതായിരിക്കും. അതുകൊണ്ടാണ് ഇസ്ലാം ഹൃദയത്തിലുള്ള വിശ്വാസത്തിന് വലിയ പ്രാധാന്യം നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ രൂപങ്ങളിലേക്ക് നോക്കുന്നില്ല. നിങ്ങൾ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ, നിങ്ങൾ നീളമുള്ളവനാണോ ഉയരമുള്ളവനാണോ ഉയരം കുറഞ്ഞവനാണോ എന്നൊന്നും അല്ലാഹു നോക്കുന്നില്ല. വലാ ഇലാ സുവരികും, നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്ക്, നിങ്ങളുടെ മുഖം അതെങ്ങനെയാണ്, നിങ്ങളുടെ കൈ എങ്ങനെയാണ്, ഇതൊന്നും അള്ളാഹു നോക്കുന്നില്ല. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും നിങ്ങളെ വിലയിരുത്തുന്നില്ല. വലാക്കിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅ്മാലിക്കും, മറിച്ച് അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. സുബ്ഹാനല്ലാഹ്, നിന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു നോക്കുന്നുണ്ട്. അവിടെ എന്താണ് എന്ന് അള്ളാഹുവിനറിയാം, നിന്നെക്കാൾ നന്നായി നിന്റെ റബ്ബിനറിയാം. നീ നിന്റെ ഹൃദയത്തിൽ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അള്ളാഹുവിനറിയാം. يعلم خائنة الأعين وما تخفي الصدور. يعلم خائنة الأعين, കണ്ണ് ഒന്ന് പാളിപ്പോകുന്നത് അള്ളാഹു കാണുന്നുണ്ട്. കണ്ണ് ഒന്ന് പാളിപ്പോകുന്നത്, وما تخفي الصدور, ഹൃദയങ്ങൾ അവ ഒളിപ്പിച്ചു വെക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആ വാക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. وما تخفي الصدور, ഹൃദയത്തിലുള്ളത് എന്നല്ല, ഹൃദയങ്ങൾ പോലും ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നുണ്ട്. അപ്പോൾ ഹൃദയം നന്നാകേണ്ടതുണ്ട്, ഹൃദയം ശരിയാകേണ്ടതുണ്ട്. അവിടെയാണ് അടിസ്ഥാനമുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഫിൽ ജസദി ലമുദ്ഗ, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹ്, അത് ശരിയായാൽ ശരീരം മുഴുവൻ ശരിയായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹ്, അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമായി. അല വഹിയൽ ഖൽബ്, അറിയണം അതാകുന്നു ഹൃദയം. അതുകൊണ്ട് സഹോദര, നീ നന്നാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നീ ഒരു മുസ്ലിമാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നീ അള്ളാഹുവിന് ഇഷ്ടമുള്ളവനായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ ആദ്യം നിന്റെ ഹൃദയം നന്നാക്കണം, നിന്റെ ഹൃദയം ശരിയാക്കണം. ഹൃദയം ശരിയാകണമെങ്കിൽ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ആറ് കാര്യങ്ങൾ, വിശ്വാസത്തിലെ ആറ് കാര്യങ്ങൾ, ആറ് കാര്യങ്ങൾ ശരിയാവുക എന്നത് ആവശ്യമാണ്. അത് ഒരാൾ ശരിയാവണ്ണം വിശ്വസിച്ചാൽ അയാളുടെ പ്രവർത്തനം ശരിയാകും. ആറ് ഈമാൻ കാര്യങ്ങളിൽ ഒരാൾ ശരിയായി വിശ്വസിച്ചാൽ അയാളുടെ പ്രവർത്തനം ശരിയാകും, അയാളുടെ സ്വഭാവം ശരിയാകും, അയാളുടെ എല്ലാം ശരിയാകും. അതുകൊണ്ടാണ് അറബികൾ, അവർ അറബികൾക്കിടയിൽ പരുക്ക സ്വഭാവമുള്ള, പെരുമാറാൻ പല സാമാന്യ മര്യാദകളിലും കുറവുള്ള, പരുക്ക സ്വഭാവമുണ്ടായിരുന്ന ആളുകളാണ് അറബികൾ, കാട്ടറബികൾ എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഖാലത്തിൽ അഅറാബു ആമന്ന, അറബികൾ പറയുന്നു ഞങ്ങൾക്ക് ഈമാനുണ്ട് എന്ന്. പക്ഷെ അവർ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നില്ല, അവർ അള്ളാഹുവിനെ ധിക്കരിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ നിയമങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് തോന്നിയതുപോലെയാണ് ജീവിതം. അറബികൾ പറയുന്നു അവർ മുഅ്മിനാണ് എന്ന്, അവർ ഈമാനുള്ളവരാണ് എന്ന്. കുല്ലം തുഅ്മിനു, അള്ളാഹുവിന്റെ റസൂലെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ മുഅ്മിനായിട്ടില്ല. വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനില്ല. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായ പ്രയോഗമാണത്! നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല. ഈമാൻ വാക്കുകളിൽ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, പേര് മുസ്ലിമിന്റേതായതുകൊണ്ട് കാര്യമില്ല, ചില അടയാളങ്ങൾ മുസ്ലിമിന്റേതുണ്ടായിട്ട് കാര്യമില്ല. അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്, നിന്റെ ഹൃദയമാണ് അള്ളാഹു അറിയുന്നത്. അത് ശരിയാക്കണം. അതിനാണ് ഈ ആറ് ഈമാൻ കാര്യങ്ങൾ നമ്മെ സഹായിക്കുന്നത്, നമ്മുടെ ഹൃദയത്തെ ശരിയാക്കാനാണ്. ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ഇസ്ലാം നിലകൊള്ളുന്നത് മുഴുവൻ ഈ അടിസ്ഥാനത്തിന് മുകളിലാണ്. അതില്ലാതെയായാൽ അവൻ മുസ്ലിമേയല്ല, അവൻ മുഅ്മിനല്ല. അതില്ലാതെയായാൽ അവൻ തനിച്ച കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവനാണ്, അവൻ കാലാകാലം നരകത്തിൽ കിടക്കുന്നവനാണ്. ഇസ്ലാമിക വിശ്വാസങ്ങളുടെ ഏറ്റവും അടിസ്ഥാനം അതാണ്, അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം. അള്ളാഹുവിലുള്ള വിശ്വാസം എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, നിസ്കാരത്തിലാകട്ടെ, നമ്മുടെ ഏത് ഇബാദത്തുകളിലാകട്ടെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ആവർത്തിച്ച് കാണാൻ സാധിക്കും. എല്ലായിടങ്ങളിലും കിടക്കുന്നതിനു മുൻപ് നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഓതുന്ന ആയത്തുകളിൽ ഒന്നാണ് ആമന റസൂലു. അതിലുണ്ട് ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി വ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹ്. മുഅ്മിനീങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം കുല്ലുൻ ആമന ബില്ലാഹ്, അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബല അൽ മശ്രിഖ് വൽ മഗ്രിബ്, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുന്നതല്ല പുണ്യം. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്, മറിച്ച് പുണ്യമെന്നാൽ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. ആദ്യത്തെ കാര്യം അതാണ്, പിന്നീട് മറ്റ് ഈമാൻ കാര്യങ്ങൾ. അപ്പോൾ അല്ലാഹുവിലുള്ള വിശ്വാസം എന്നത് എല്ലാത്തിന്റെയും അടിസ്ഥാനമാണ് അല്ലെ. നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങൾ ധാരാളമായി കാണാറുണ്ട്, വ്യഭിചാരങ്ങൾ, മാനഭംഗങ്ങൾ, ബലാത്സംഗങ്ങൾ, വൃത്തികേടുകൾ, പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ. അവക്കെല്ലാമുള്ള പരിഹാരങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ സംസാരിക്കാറുണ്ട്. ഇസ്ലാമിന്റെ പരിഹാരം ഇതാണ്, അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള ശരിയായ വിശ്വാസം. നീ എവിടെ പോയാലും, ഏത് കോട്ടക്കുള്ളിലാണെങ്കിലും, എത്ര ഇരുട്ടുമൂടിയ വേളയിലാണെങ്കിലും, ആരെല്ലാം നിന്നെ കാണുന്നില്ലെങ്കിലും, ലോകങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. വഇദാ സഅലക അന്നി വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്നെ കുറിച്ച് എന്റെ അടിമകൾ ചോദിച്ചാൽ പറയുക, ഞാൻ അവരോട് വളരെ അടുത്താണ്, ഞാൻ അവരോട് വളരെ അടുത്താണ്, അവർ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, അവന്റെ ഹൃദയത്തിലുള്ളതുപോലും ഞാൻ അറിയുന്നുണ്ട്. ഈ വിശ്വാസമാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം, അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ള ശരിയായ വിശ്വാസം. അത് ഒരാൾക്കില്ലാതെയായാൽ അവന്റെ എല്ലാം നശിക്കും. എന്താണ് അവന് ശരിയാക്കുക? മറ്റൊന്നും അവന് ശരിയാക്കാൻ സാധിക്കുകയില്ല. ശരി, അള്ളാഹുവിലുള്ള വിശ്വാസം എന്നത് നാല് അടിസ്ഥാനങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. നാല് അടിസ്ഥാനങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ള വിശ്വാസം ഉൾക്കൊള്ളുന്നത്. ഒന്നാമത്തെ അടിസ്ഥാനം, അൽ ഈമാനു ബിവുജൂദില്ലാഹ്, അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം. അതാണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ തുടക്കം. അൽ ഈമാനു ബിവുജൂദില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട്. ഇത് ബഹുഭൂരിപക്ഷം മനുഷ്യരും അംഗീകരിക്കുന്ന കാര്യമാണ്. അല്ല, എല്ലാവരുടെയും മനസ്സിൽ ഈ കാര്യം നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിലുണ്ട്, നിരീശ്വരവാദികളുടെ മനസ്സിൽ വരെ അള്ളാഹു ഉണ്ട് എന്ന കാര്യം. ലോക ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഏറ്റവും വലിയ നിരീശ്വരവാദിയാണ് ഫിർഔൻ. ഫിർഔനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, വജഹദു ബിഹാ വസ്തൈഖനതഹാ അൻഫുസുഹും ളുൽമൻ വഉലുവ. ഫിർഔൻ, അവനും അവന്റെ കൂട്ടാളികളും അവരുടെ മനസ്സിൽ വിശ്വാസമുണ്ടായിട്ടും അതിനെ നിഷേധിച്ചു കളഞ്ഞു. അവർക്കുറപ്പുണ്ട് അള്ളാഹു ഉണ്ട് എന്ന്, എന്നാലും അവർ നിഷേധിച്ചു അല്ലെ. അതുകൊണ്ടാണ് അള്ളാഹു തആല ഖുർആനിൽ ഫിർഔനും ഫിർഔനിന്റെ അടുക്കലേക്ക് നിയോഗിക്കപ്പെട്ട നബി ആരാണ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ നബിയും ഫിർഔനും തമ്മിലുള്ള സംസാരം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, മൂസയോട് ഫിർഔൻ പറഞ്ഞതായി, അല്ലെങ്കിൽ മൂസയെ കളിയാക്കുന്നതിന് വേണ്ടി ഫിർഔൻ പറഞ്ഞതായി അള്ളാഹു പറഞ്ഞു, യാ ഹാമാൻ ഇബ്നു ലീ സർഹാ ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ വഇന്നി ലഅദുന്നുഹു കാദിബ. അല്ലയോ ഹാമാൻ, ഹാമാൻ ഫിർഔനിന്റെ മന്ത്രിയാണ്, നീ എനിക്ക് വേണ്ടി ഒരു കോണി ഉണ്ടാക്കുക, ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ, ഞാൻ മൂസയുടെ റബ്ബിനെ ഒന്ന് കാണട്ടെ. അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്നവനാണ്. പക്ഷേ മൂസയെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അറിയാതെ അവൻ പറഞ്ഞുപോയി അള്ളാഹു മുകളിലാണ്. ആരാണത് അവന് പറഞ്ഞുകൊടുത്തത്? അള്ളാഹു മുകളിലാണ് എന്ന് അവൻ എങ്ങനെയാണ് മനസ്സിലായത്? അതുകൊണ്ടാണ് അവൻ കോണി ഉണ്ടാക്കാൻ പറഞ്ഞത്, അള്ളാഹു മുകളിലാണ് എന്ന് അവൻ അറിയാം. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ വിശ്വാസം, അത് എല്ലാവരുടെയും മനസ്സിലുണ്ട്. നിഷേധിക്കുന്ന വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് നമുക്കിടയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുക. യഥാർത്ഥത്തിൽ അവർ പറയാറുള്ളത് ഞങ്ങളാണ് യുക്തിവാദികൾ എന്നാണ്. യുക്തി ഒരു ലെവലേശം ഇല്ലാത്തയാൾക്ക് മാത്രമേ അള്ളാഹു ഇല്ല എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഇവിടെ ധാരാളക്കണക്കിന് സൃഷ്ടികളുണ്ട്, ആകാശമുണ്ട്, ഭൂമിയുണ്ട്, അനേകം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരാളും പടക്കാതെ വെറുതെ ഉണ്ടായി എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ അയാളുടെ ബുദ്ധി അത്രമാത്രം വിലയില്ലാത്തതായി തീരണം. ചെറിയ കുട്ടിയാണെങ്കിൽ പോലും, ആ ചെറിയ കുട്ടിക്കുപോലും ഒരു പ്രവൃത്തി ഉണ്ടായാൽ അതിന്റെ പിന്നിൽ ഒരാളുണ്ടായിരിക്കുമെന്ന ബോധമുണ്ടായിരിക്കും. വളരെ ചെറിയ കുട്ടികൾക്ക് വരെ അതുണ്ടാകും. ചെറിയ കുട്ടിയുടെ പിന്നിൽ പോയി ശബ്ദമുണ്ടാക്കിയാൽ കുട്ടി തിരിഞ്ഞു നോക്കും. കാരണം എന്താണ്?
ഒരു ശബ്ദം ഉണ്ടാക്കണമെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരാൾ വേണം. വെറുതെ ഒരു ശബ്ദം ഉണ്ടാവില്ല, വെറുതെ ഒരു ശബ്ദം ഉണ്ടാവുകയില്ല. ചുറ്റി നോക്കി ആരെയും കണ്ടിട്ടില്ലെങ്കിൽ ആ കുട്ടി പേടിക്കും. കാരണം എന്താണ്? ഒരാളെയും കാണാതെ, ഒരാളും ഇല്ലാതെ ഒരു കാര്യം സംഭവിക്കുക എന്നത് മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ രാത്രി നടന്നു പോവുകയെന്ന് വിചാരിക്കുക, ഇരുട്ടത്ത് പെട്ടെന്ന് പിന്നൊരു ശബ്ദം കേട്ടു, തിരിഞ്ഞു നോക്കി ആരെയും കാണുന്നില്ല, എന്തായാലും അയാൾ പേടിക്കും. അയാൾ നല്ല പേടിയുള്ള ആളാണെങ്കിൽ അയാൾ ഓടിക്കളയും. ഒരു ശബ്ദം കേട്ട് ഒരാൾ അതിന്റെ പിന്നിലില്ലെങ്കിൽ, ഏതൊരു പ്രവൃത്തിയാണെങ്കിലും അത് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കുമെന്നത് കേവല ബുദ്ധിയാണ്. അതുകൊണ്ടാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയപ്പെട്ട ഒരു സംഭവം കാണാം. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ഇന്ത്യയിൽ നിന്ന് ചില ആളുകൾ വന്നു. അദ്ദേഹം വളരെ പഴയ പണ്ഡിതനാണ്, പഴയ കാലഘട്ടത്തിൽ 1000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച പണ്ഡിതനാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ പറയുന്നു ആകാശഭൂമികൾ അവ വെറുതെ ഉണ്ടായതാണ്, അതിനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവില്ല, അതാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഈ വിഷയം തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ വാദപ്രതിവാദത്തിന് ക്ഷണിക്കുകയാണ്. നമുക്ക് തർക്കിക്കാം. ആളുകൾ നമ്മൾ തർക്കിക്കുന്നത് കേട്ട് മനസ്സിലാക്കട്ടെ. അങ്ങനെ അവർ സമയം നിശ്ചയിച്ചു, ഇന്ന ദിവസം ഇന്ന സമയം നമുക്ക് ഈ വിഷയത്തിൽ തർക്കിക്കാം, ആളുകളൊക്കെ ഒരുമിച്ച് കൂടട്ടെ. അങ്ങനെ ദിവസം വന്നു, ആളുകളെല്ലാരും വന്നു, നിരീശ്വരവാദികൾ അവരും എത്തി. അങ്ങനെ എല്ലാവരും വന്നെത്തിയിട്ടും അബൂ ഹനീഫയെ കാണാനില്ല. കുറെ സമയം കഴിഞ്ഞാണ് അബൂ ഹനീഫ എത്തുന്നത്. അവർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇത്ര വൈകിയത്? അബൂ ഹനീഫ പറഞ്ഞു, ഞാൻ വരുന്ന വഴിക്ക് ഒരു പുഴ ഉണ്ടായിരുന്നു, ഒരു പുഴ കടന്നിട്ട് വേണം എനിക്ക് ഇങ്ങോട്ട് വരാൻ. ആ പുഴയുടെ കരയിലെത്തിയപ്പോൾ അവിടെ ഒരു തോണിയില്ല, തോണിക്കാരനുമില്ല, എനിക്കാണെങ്കിൽ നീന്താനും അറിയില്ല. അങ്ങനെ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് എത്തുമെന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എവിടെ നിന്നാണെന്ന് അറിയില്ല, കുറെ മരക്കഷ്ണങ്ങൾ ഇങ്ങനെ വന്നു. ആ മരക്കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ ചേർന്നു നിന്നു. പിന്നെ എവിടെ നിന്നാണെന്ന് അറിയില്ല, ഒരു കുറെ കയറിങ്ങനെ വന്നു. ആ കയറെല്ലാം ഈ മരങ്ങളെ ചുറ്റി വരിഞ്ഞു. പിന്നെ എവിടെ നിന്നാണെന്ന് അറിയില്ല, ഒരു തുഴ ഇങ്ങനെ വന്നു. ഞാൻ ആ ചങ്ങാടത്തിന്റെ മുകളിൽ കയറി നിന്നപ്പോൾ അത് ഒഴുക്കിനെതിരെ എങ്ങനെയാണെന്ന് അറിയില്ല അതിങ്ങോട്ട് നീന്തി വന്നു. ആളുകളെല്ലാവരും ഇത് കേട്ടപ്പോൾ പരിഹസിച്ചു, എന്തൊരു പൊട്ടത്തരമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേവലം ഭൂമിയിൽ ഒരു തോണി പോലും യാദൃശ്ചികമായി വെറുതെ ഉണ്ടാവില്ല എന്നാണെങ്കിൽ എങ്ങനെയാണ് ഈ കാണുന്ന വലിയ ആകാശവും നക്ഷത്രങ്ങളും സൂര്യനും ഭൂമിയും അതിലുള്ള മരങ്ങളും മനുഷ്യന്മാരും മൃഗങ്ങളും ഒക്കെ എങ്ങനെയാണ് വെറുതെ ഉണ്ടാവുക? സുബ്ഹാനല്ലാഹ്, കേവല ബുദ്ധിയാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്ന കാര്യം അത് കേവല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അതിനെ നിഷേധിക്കാൻ അങ്ങേയറ്റം ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാഹു ഇല്ല എന്ന് തെളിയിക്കുന്നതിനു വേണ്ടി ആധുനിക കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പ്രസിദ്ധമായ തിയറികളിലൊന്നാണ് ഡാർവിൻ തിയറി. മനുഷ്യർ കുരങ്ങന്മാരിലാണ് ഉണ്ടായത് എന്ന സിദ്ധാന്തം പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു അല്ലേ. ആർക്കെങ്കിലും അവനവന്റെ വാപ്പ പണ്ടൊരിക്കൽ കുരങ്ങനായിരുന്നു എന്ന് വിശ്വസിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവനത് വിശ്വസിക്കട്ടെ. നമ്മുടെ വാപ്പ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്, നമ്മുടെ ഉമ്മ ഹവ്വ ആണ്. അവരിൽ നിന്നാണ് മനുഷ്യരുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അറിയിച്ച കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു ഉണ്ട് എന്ന വിശ്വാസം അത് ഒരു മനുഷ്യന്റെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങളിലൊന്നാണ്. ഈ കാണുന്ന പ്രപഞ്ചം അതിനെ പടച്ച ഒരു റബ്ബുണ്ട്, അല്ലാഹു ഉണ്ട്, അത് സത്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു ആളുകളിൽ വന്നത്, അല്ലാഹുവേ നീ സത്യമാണ്, നിന്റെ സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, നിന്റെ റസൂലുകൾ സത്യമാണ് എന്ന രൂപത്തിലുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നത്. ശരി, അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ആദ്യത്തെ പടിയാണ് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കൽ എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അതുകൊണ്ടുണ്ടാകേണ്ട നേട്ടം, അതുകൊണ്ടുണ്ടാകേണ്ട മാറ്റം എന്താണ്? അതുകൊണ്ടുണ്ടാകേണ്ട മാറ്റം എല്ലാ ഖൈറുകളും നിന്നിലുണ്ടാകണമെന്നതാണ്. നീ ഏതൊരു നന്മ ചെയ്യുന്നതിനും പ്രേരകമാകുന്നത് അള്ളാഹു ഉണ്ട് എന്ന ബോധ്യമാണ്, അവൻ കാണുന്നുണ്ട്. നിരീശ്വരവാദികൾ അവർ സമൂഹത്തിൽ എന്തെങ്കിലും തിന്മകൾ ഉണ്ടായാൽ അതിനെതിരെ പ്രതികരിക്കും, നന്മകളില്ലാതെയായാൽ അതിനെതിരെ പ്രതികരിക്കും. നമുക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്? ഒരാൾ എല്ലാവരെയും കൊന്നു, എന്താണ് തെറ്റ്? എന്താണതുകൊണ്ട് പ്രശ്നം? ആരാണ് ചോദിക്കാനുള്ളത്? എന്താണതുകൊണ്ടുണ്ടാകുന്ന തെറ്റ്? എന്തിനാണ് ഗവൺമെന്റുകൾ? എന്തിനാണ് നിയമം? എന്തിനാണ് നന്മ? എന്തിനാണ് ശരി? എന്തിനാണ് തെറ്റുകൾ? ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഉണ്ട് എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കാണുന്നുണ്ട്. അവൻ നാളെ എന്നോട് ചോദിക്കും, ഒരു 10 പൈസ ഒരാളുടെ അടുക്കൽ നിന്ന് അയാളുടെ അനുവാദമില്ലാതെ അന്യായമായി ഞാൻ എടുത്താൽ നാളെ അത് അള്ളാഹു എന്നോട് ചോദിക്കും. എന്നാൽ ഒരു നിരീശ്വരവാദി അയാളെ നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അയാളെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂരമായ ഭരണം നടത്തിയിട്ടുള്ള ആളുകൾ നിരീശ്വരവാദികളാണ്. റഷ്യ ഉദാഹരണത്തിന്, കമ്മ്യൂണിസ്റ്റ് റഷ്യ ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ഏറ്റവും പ്രഗത്ഭമായി നിന്ന രാജ്യങ്ങളിലൊന്നാണ് സോവിയറ്റ് യൂണിയൻ. അവിടെ ഭരിച്ചിരുന്ന ആളുകൾ അറിയപ്പെട്ട സ്റ്റാലിനും ലെനിനുമൊക്കെയാണ്. അവരുടെ ചരിത്രത്തിൽ എത്രയധികം മനുഷ്യരെ അവർ കൊലപ്പെടുത്തി എന്നതിലല്ല നമുക്ക് അത്ഭുതം. അതിനേക്കാൾ അത്ഭുതം അവരോടൊപ്പം സഹോദരങ്ങളെപ്പോലെ ചേർന്നു നിന്ന ആളുകൾ, ഊണിലും ഉറക്കത്തിലും ഒരുപോലെ ഉണ്ടായിരുന്ന ആളുകൾ, അവരെപ്പോലും കൊല്ലുന്നതിൽ ഈ പറഞ്ഞ ആളുകൾ കാണിക്കാതിരുന്ന മടിയാണ്. ഒരു മടിയില്ല. ഏറ്റവും കൂടുണ്ടായിരുന്ന ആൾക്കാരെ കൊല്ലാൻ മടി. ഇന്നലെ വരെ ഒപ്പം നിന്ന ആളുകൾ അയാൾ പോലും അറിയാതെ നാളെ അയാളെ കൊല്ലാൻ കൽപ്പന ഉണ്ടാവും. മില്യൺ കണക്കിന് മനുഷ്യന്മാർ, ലക്ഷക്കണക്കിന് ആളുകൾ റഷ്യയുടെ ഭരണത്തിന് കീഴിൽ കൊല്ലപ്പെട്ടു. അല്ല, ഇന്ന് ആളുകൾ കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ മതമാണ് പ്രശ്നത്തിനൊക്കെ കാരണം. മതം ഒഴിവാക്കിയാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കുന്നത്. ചരിത്രത്തിൽ മതം ഒഴിവാക്കിയ, മതം മാറ്റിവെച്ച ഒരു ഭരണ സംവിധാനം ഉണ്ടായപ്പോൾ ലോക ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത രൂപത്തിലുള്ള മനുഷ്യക്കുരുതിയാണ് ഉണ്ടായത്. അതിനുമാത്രം മനുഷ്യന്മാർ കൊല്ലപ്പെട്ടു. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഒരാളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അയാൾ മൃഗത്തെക്കാൾ അധപ്പതിക്കും. ഏറ്റവും വലിയ ക്രൂരനായി മാറാൻ അതിനുള്ള തുടക്കം അള്ളാഹുവിലുള്ള വിശ്വാസമില്ലാതെയാകലാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ള വിശ്വാസം എന്നതാണ് ഒന്നാമത്തെ ഖൈറിന്റെ തുടക്കം. അള്ളാഹുവിലുള്ള വിശ്വാസം, അതിന്റെ ആദ്യത്തെ പടി അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്ന വിശ്വാസമാണ്. രണ്ടാമത്തെ അടിസ്ഥാനം അള്ളാഹുവിലുള്ള വിശ്വാസം, അതിന്റെ രണ്ടാമത്തെ അടിസ്ഥാനം അള്ളാഹു റബ്ബാണ് എന്ന് വിശ്വസിക്കലാണ്. അല്ലെ, സൂറത്തു അൽ ഫാത്തിഹയിൽ നമ്മൾ എന്താണ് പറയുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിന് സർവസ്തുതിയും. അള്ളാഹുവിലുള്ള വിശ്വാസം, അതിന്റെ രണ്ടാമത്തെ അടിസ്ഥാനം അള്ളാഹു റബ്ബാണ് എന്ന് വിശ്വസിക്കലാണ്. അള്ളാഹു റബ്ബാണ് എന്ന വിശ്വാസം അത് നിലകൊള്ളുന്നത് 3 പടികളിലാണ്. ഒന്ന്, അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നമ്മെ പടച്ചത്. അല്ല, എല്ലാ കാര്യങ്ങളെയും പടച്ചത് അള്ളാഹുവാണ്. ആകാശങ്ങളെ പടച്ചത് അള്ളാഹുവാണ്, സൂര്യനെ പടച്ചത് അള്ളാഹുവാണ്, വലിയ നക്ഷത്രങ്ങളെ പടച്ചത് അള്ളാഹുവാണ്, ഭൂമിയെ പടച്ചത് അള്ളാഹുവാണ്, നിന്നെ പടച്ചത് അള്ളാഹുവാണ്, നിനക്ക് മുൻപുള്ള എല്ലാ ആളുകളെയും പടച്ചത് അള്ളാഹുവാണ്. അല്ല, അള്ളാഹുവിന് പുറമെ ഒന്നുമില്ല അള്ളാഹു പടച്ചതല്ലാതെ. അള്ളാഹുവല്ലാത്ത എല്ലാം അള്ളാഹു സൃഷ്ടിച്ചതാണ്. അള്ളാഹുവല്ലാത്ത എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതാണ്. ഒരു കാര്യവും അള്ളാഹു സൃഷ്ടിക്കാത്തതായില്ല. വല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അള്ളാഹു എല്ലാ കാര്യങ്ങളുടെയും സൃഷ്ടാവാണ്. എന്തെല്ലാം കാര്യമുണ്ടോ? വായു, നമ്മുടെ ബുദ്ധി, സ്നേഹം, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഓരോ കാര്യങ്ങളെയും അള്ളാഹുവാണ് പഠിച്ചത്. ഇതാണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ പടികളിലൊന്ന്. അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ചത് എന്ന വിശ്വാസം, അത് നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ പടിയാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ. മാലിക്കി യൗമുദ്ദീൻ, മാലിക്കി യൗമുദ്ദീൻ. രണ്ടാമത്തെ പടി അതാണ്, അള്ളാഹുവാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ. ഏതൊരു വസ്തു ഉണ്ടോ അതിന്റെ എല്ലാം ഉടമസ്ഥൻ അള്ളാഹുവാണ്. നീ ചോദിച്ചേക്കാം, നിന്റെ കയ്യിലുള്ള ഫോണ്, നിന്റെ കയ്യിലുള്ള പേന, പുസ്തകം, ഇതൊക്കെ നിന്റേതല്ലേ, അതിന്റെ ഉടമസ്ഥൻ നീയല്ലേ എന്ന് നീ ചോദിച്ചേക്കാം. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു കാര്യവും ഒരാൾക്കും തന്നെ പൂർണമായി ഉടമപ്പെടുത്താൻ സാധിക്കുകയില്ല. അത് അവന്റെ കയ്യിൽ നിന്ന് ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഞാൻ ഉദാഹരണത്തിന്, ഇത് എന്റെ വസ്ത്രമാണ്, ഇത് എന്റെ ഡ്രസ്സാണ്, ഇത് കാലാകാലം എന്റെ ഡ്രസ്സായിരിക്കുമോ? ഒരിക്കലുമില്ല. ഒന്നല്ലെങ്കിൽ ഞാൻ മരിച്ചുപോകും, അതോടുകൂടി വസ്ത്രം മറ്റാരെങ്കിലും ഉപയോഗിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യും. അതല്ലെങ്കിൽ ഈ വസ്ത്രം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇത് ഞാൻ ഒഴിവാക്കും, എന്റെ കയ്യിൽ നിന്ന് ഇത് പോകും. ഏത് കാര്യമാണെങ്കിലും, ഒരു പേന, ഒന്നല്ലെങ്കിൽ ഞാൻ മരിച്ചുപോകും, ആ പേന എന്റേതല്ലാതാകും, അതല്ലെങ്കിൽ ആ പേന ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുകയോ എന്തെങ്കിലും സംഭവിക്കും. ഏത് കാര്യവും, ഇപ്പോൾ ഈ വീട്, ഇത് ഈ വീട്ടുടമസ്ഥ എന്റേതാണ്. നാളെ ഒരിക്കൽ ഈ വീടിന്റെ ഉടമസ്ഥൻ മരിക്കും, അതോടുകൂടി അദ്ദേഹത്തിന്റേതല്ല പിന്നെ ഈ വീട്, അതോടുകൂടി അദ്ദേഹത്തിന്റേതല്ലാതായി മാറി. അതല്ലെങ്കിൽ ഈ വീട് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ വേറെ ആർക്കെങ്കിലും വിൽക്കും, രണ്ടാലും ഒന്നും സംഭവിക്കും ഏതവസ്ഥയിലാണെങ്കിലും. അപ്പോൾ ഒരു കാര്യം പോലും, ഒരു കാര്യം പോലും നമ്മുടെ പൂർണമായ ഉടമസ്ഥതയിലല്ല. എല്ലാത്തിന്റെയും എന്നുമുള്ള ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഖുലില്ലാഹുമ്മ മാലിക്കുൽ മുൽക്ക്, പറയുക അല്ലാഹുവേ മാലിക്കുൽ മുൽക്ക്, എല്ലാ അധികാരത്തെയും ഉടമപ്പെടുത്തിയവനെ, തുഅ്തിൽ മുൽക്ക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു, വതൻസിഉൽ മുൽക്ക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരുടെ അധികാരം നീ എടുത്തു കളയുന്നു. അപ്പോൾ അള്ളാഹുവാണ് എല്ലാത്തിന്റെയും അധികാരി. ഇത് വിശ്വസിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റബ്ബാണ് എന്ന വിശ്വാസത്തിന്റെ രണ്ടാമത്തെ പടി കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഒരു ട്രീ ആയിട്ട് ഇങ്ങനെ വരക്കാം അല്ലെ. അള്ളാഹുവിലുള്ള വിശ്വാസം നാല് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം. രണ്ട്, അള്ളാഹു റബ്ബാണ് എന്ന വിശ്വാസം. അത് മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അള്ളാഹു എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന വിശ്വാസം. രണ്ട്, അള്ളാഹുവാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ എന്ന വിശ്വാസം. മൂന്ന്, അള്ളാഹുവാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസം. അള്ളാഹുവാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസം. അള്ളാഹു മുദബ്ബിറാണ്, അള്ളാഹു മുദബ്ബിറാണ്. എല്ലാ കാര്യങ്ങളെയും അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്, ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങളെ വരെ, ഒരാറ്റത്തെ വരെ, ഒരു സല്ലിനെ വരെ. എന്തെല്ലാം ചെറിയ കാര്യങ്ങളുണ്ടോ, വലിയ കാര്യങ്ങളുണ്ടോ, അതിനെയെല്ലാം അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, ആകാശത്തു നിന്ന് അവൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു. ആ നിയന്ത്രിച്ച് കാര്യങ്ങളെ അവൻ അള്ളാഹു ഭൂമിയിലേക്ക് അയക്കുന്നു. ഏതെല്ലാം കാര്യങ്ങളെ, നീ നിന്റെ കൈയൊന്ന് ചെറുതായി ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് ഉള്ളിൽ നിന്നുകൊണ്ടാണ്, ഏത് കാര്യമാണെങ്കിലും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഖുർആനിൽ പറഞ്ഞത്, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ. ഒരു ഇല, ഒരു മരത്തിൽ നിന്ന് ഒരു ഇല പൊഴിഞ്ഞു വീഴുക എന്നത് എത്ര ലളിതമായ കാര്യമാണ്, എത്ര ശബ്ദമില്ലാത്ത കാര്യമാണ്. വമാ തസ്ഖുതു മിൻ വറഖ ഇല്ലാ യഅലമുഹ, അത് അള്ളാഹു അറിയാതെ ഒരു ഇല പോലും ഭൂമിയിൽ നിന്ന് വീഴുന്നില്ല. സഹോദര, നീ ചിന്തിച്ചു നോക്കുക, ഒരു ഇല പോലും വീഴുന്നത് ഒരു ഇല വീഴുന്നത് പോലും അള്ളാഹു അറിയുന്നുണ്ടെങ്കിൽ നിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും അള്ളാഹു അറിയുന്നുണ്ട്. നീ ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു സമീഅൻ, കേൾക്കുന്നവനാണ്. അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. ലത്തീഫാണ്, സൂക്ഷ്മമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവനാണ്. അവൻ നാളെ നിന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കും. നീ എന്താണോ ചെയ്തത് ആ കാര്യം ഒരു കാര്യം പോലും ഇല്ലാതെ അള്ളാഹു ചോദിക്കും. ഒരു ചെറിയ കാര്യം പോലും ഉണ്ടെങ്കിൽ അള്ളാഹു അത് വെറുതെ വിടുകയില്ല. അതുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ പാരായണം ചെയ്യുന്ന ആയത്തുകളിൽ ഒന്നെന്താണ്, നാളെ തിന്മകൾ ചെയ്ത ആളുകൾ അവരുടെ കയ്യിൽ ഗ്രന്ഥം ലഭിച്ചാൽ അവർ പറയും, യാ വൈലതന മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. നാളെ അവർക്ക് അവരുടെ കയ്യിൽ അവരുടെ പ്രവർത്തനങ്ങൾ എഴുതിയ പുസ്തകം ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ അവർ പറയും, അത് കണ്ടു കഴിഞ്ഞാൽ അവർ പറയും, യാ വൈലതന ഞങ്ങളുടെ നാശമേ, മാ ലിഹാദൽ കിതാബ് എന്തൊരു പുസ്തകമാണിത്, ലാ യുഗാദിറു സഗീറ ഒരു ചെറിയ കാര്യം പോലും ഇത് ഒഴിവാക്കിയിട്ടില്ല, വലാ കബീറ ഒരു വലിയ കാര്യവും ഒഴിവാക്കിയിട്ടില്ല. നീ ഒരാളെ ചെറുതായി വേദനിപ്പിച്ചത്, നീ ഒരാളെ നിന്റെ നോട്ടം കൊണ്ട് പ്രയാസപ്പെടുത്തിയത്, നീ ഒരാളെ നിന്റെ ചുണ്ട് ഒന്ന് കോടിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിച്ചത്, നീ ഒരു ഉറുമ്പിനെ അനാവശ്യമായി വേദനിപ്പിച്ചത്, കൊന്നുകളഞ്ഞത്, എന്തെല്ലാം ചെറിയ കാര്യങ്ങളുണ്ടോ അതെല്ലാം ആ ഗ്രന്ഥത്തിലുണ്ടായിരിക്കും. നീ മറന്നുപോയതാണ് അതൊക്കെ, നീ ഒരിക്കൽ പോലും ഓർക്കാത്ത കാര്യങ്ങൾ അതെല്ലാം അതിലുണ്ടായിരിക്കും. യാ വൈലതന മാ ലിഹാദൽ കിതാബ്. അതുകൊണ്ട് സഹോദര, നീ എവിടെയാണെങ്കിലും, നിന്റെ ക്ലാസ് റൂമിലാണെങ്കിലും നിന്റെ ബാത്റൂമിലാണെങ്കിലും നിന്റെ അടച്ചിട്ട റൂമിലാണെങ്കിലും ആളുകൾ കാണുന്നിടത്താണെങ്കിലും ആളുകൾ കാണാത്തിടത്താണെങ്കിലും ഇരുട്ടിലാണെങ്കിലും വെളിച്ചത്തിലാണെങ്കിലും രഹസ്യമായാണെങ്കിലും പരസ്യമായാണെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. അള്ളാഹു നിന്നോട് ചോദിക്കുക തന്നെ ചെയ്യും. ഈ ഒരു വിശ്വാസമാണ്, അള്ളാഹു മുദബ്ബിറാണ്, അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, അവന്റെ നിയന്ത്രണത്തിന് പുറത്തു ഒരു കാര്യവും നടക്കുകയില്ല എന്ന വിശ്വാസത്തിന്റെ ഭാഗങ്ങളിൽപ്പെട്ടതാണ് ഈ പറഞ്ഞതെല്ലാം. ശരി, ഈ മൂന്ന് കാര്യങ്ങൾ, അള്ളാഹുവാണ് സർത്താവ്, അള്ളാഹുവാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ, അള്ളാഹുവാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, ഈ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു റബ്ബാണ് എന്ന വിശ്വാസം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾ വിശ്വസിച്ചാൽ അയാൾ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ രണ്ടാമത്തെ പടി കടന്നു. അപ്പോൾ നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക, ഈ വിശ്വാസം എനിക്കുണ്ടോ? അള്ളാഹാണ് എന്നെ പഠിച്ചത്, എല്ലാത്തിനെയും പഠിച്ച അള്ളാഹുവാണ്, അള്ളാഹുവാണ് എന്റെ ഉടമസ്ഥൻ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവാണ് എന്നെ നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസം എനിക്കുണ്ടോ? ഓരോരുത്തരും ചോദിക്കേണ്ട കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹു റബ്ബാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അനേകം മാറ്റങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്ക് പറയാം. ഒന്ന്, അള്ളാഹുവാണ് റബ്ബ്, അവനാണ് നിന്നെ പഠിച്ചത്, അവനാണ് നിന്റെ ഉടമസ്ഥൻ, അവനാണ് നിന്നെ നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസം നിനക്കുണ്ടായാൽ നീ വിനയമുള്ളവനായിത്തീരും, നീ അഹങ്കാരമില്ലാത്തവനായിത്തീരും. തവാളു, വിനയം എന്നത് അള്ളാഹു റബ്ബാണ് എന്ന് അറിഞ്ഞ ഒരാളുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പണ്ട് കാലഘട്ടത്തിൽ മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മൻ ആറഫ റബ്ബഹ് ആറഫ നഫ്സഹ്, ആരെങ്കിലും അള്ളാഹുവിനെ അറിഞ്ഞാൽ അവന് സ്വന്തത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാകും. ആകാശഭൂമികളുടെ റബ്ബ് അള്ളാഹു അക്ബർ, ഏറ്റവും വലിയവനായ റബ്ബ്, അവന്റെ സൃഷ്ടിയാണ് നീ, നീ അള്ളാഹുവിനെ അനുസരിക്കേണ്ടവനാണ്, അള്ളാഹുവിന്റെ അടിമയാണ്, നിനക്ക് അഹങ്കരിക്കാൻ അനുവാദമില്ല, നിന്നെക്കാൾ വലിയ എത്രയോ സൃഷ്ടികൾ അല്ലെ. അതുകൊണ്ടാണ് ഖുർആനിൽ നമുക്കെല്ലാം പരിചിതമായ സൂറത്തുൻ നാസിഅത്തിൽ അള്ളാഹു പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അഅൻതും അഷദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹ, അഅൻതും അഷദ്ദു ഖൽഖ, നിങ്ങളെയാണോ സൃഷ്ടിക്കാൻ പ്രയാസമുള്ളത്, അമിസ് സമാ, അതല്ല ആകാശത്തെയാണോ, ബനാഹ, ആകാശത്തെ അവൻ പടച്ചിട്ടുണ്ട്, നിങ്ങളെ പടക്കാനാണോ പ്രയാസം, അതല്ല ആകാശത്തെ പടക്കാനാണ്, എത്ര വലുതാണ് ആകാശം അല്ലെ. ഭൂമി, നിങ്ങൾ ഭൂമിയുടെ വലുപ്പം മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച്, സൂര്യനെ അപേക്ഷിച്ച്, മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഭൂമിയുടെ വലുപ്പം വളരെ ചെറുതാണ്. ആ ഭൂമിയിൽ തന്നെ ഒരു പൊട്ടിനോളം വലുപ്പമില്ലാത്ത, ഒരാറ്റത്തോളം വലുപ്പമില്ലാത്തവനാണ് മനുഷ്യൻ. ഭൂമിയെ അപേക്ഷിച്ച് കാണാൻ മാത്രമില്ല, നീ അത്ര ചെറുതൻ അല്ലെ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യൻ ദുർബലനായിട്ടാണ് പടച്ചിട്ടുള്ളത് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ നിനക്ക് പർവ്വതത്തെ ചവിട്ടി താഴ്ത്താൻ സാധിക്കുകയില്ല അഹങ്കരിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞത്. അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് അറപ്പുണ്ടാക്കുന്ന അല്ലെ, കണ്ടു കഴിഞ്ഞാൽ അറപ്പുണ്ടാക്കുന്ന വൃത്തി തോന്നാത്ത ബീജത്തിൽ നിന്നാണ് മനുഷ്യൻ അള്ളാഹു പടച്ചത്. നമ്മൾ ഓരോരുത്തരും ഉണ്ടായത് അതിൽ നിന്നാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ അഹങ്കരിക്കാൻ സാധിക്കുക? അള്ളാഹുവാണ് അവന്റെ റബ്ബ് എന്നിരിക്കുന്നത്. അപ്പോൾ അള്ളാഹു റബ്ബാണ് എന്ന വിശ്വാസം അവനിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടത് വിനയമാണ്, അഹങ്കരിക്കാതിരിക്കുക എന്നതാണ് അല്ലെ. സ്കൂളുകളിൽ ചിലപ്പോൾ നമ്മൾ കാണും വലിയ ശക്തിയുള്ള ആളുകൾ, തടിവാടന്മാരായ ആളുകൾ അല്ലെ, താഴെയുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക, അവനെ പേടിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നിമിഷം കൊണ്ട് അവന് അനക്കമില്ലാത്തവനായി നിന്നെ മാറ്റാൻ സാധിക്കും. ഒരു നിമിഷം കൊണ്ട് അള്ളാഹുവിന്റെ ശക്തി നിനക്ക് കാണണമോ, ഏതെങ്കിലും ഹോസ്പിറ്റലുകൾ നീ സന്ദർശിച്ചാൽ മതി, ഒരു ക്യാൻസർ വാർഡ് സന്ദർശിച്ചാൽ മതി. ഒരിക്കൽ ക്യാൻസർ ബാധിച്ച ഒരു രോഗിയെ കുറിച്ച് അറിയാൻ സാധിച്ചു. അയാൾക്ക് ക്യാൻസർ വന്നിട്ടുള്ളത് അയാൾ മലവിസർജനം നടത്തുന്ന സ്ഥലത്താണ്, അവിടെയാണ് ക്യാൻസർ വന്നിട്ടുള്ളത്. അയാൾക്ക് വിസർജനം നടത്താൻ കഴിയില്ല, മറിച്ച് അയാളുടെ മലം പുറത്തേക്ക് വരിക വായിലൂടെയാണ്, അത് പുറത്തേക്ക് വരിക. അയാളുടെ അസുഖം ബാധിച്ചത് അവിടെയാണ്. ഒരു ചെറിയ സെല്ലിനുള്ള മാറ്റമാണ്. അള്ളാഹുവിന് നിന്നെ ആ അവസ്ഥയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ അപകടകരമായ അവസ്ഥയിൽ എത്തിക്കാൻ പ്രയാസമില്ല. അല്ലാഹു ഖാദിറുൻ അലാ കുല്ലി ഷൈ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് നീ അഹങ്കരിക്കേണ്ടതില്ല, നീ കിബ്റുള്ളവനാകേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എന്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് അള്ളാഹു റബ്ബാണ് എന്ന വിശ്വാസം ഉണ്ടാക്കുന്ന മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ട മാറ്റം ഇതാണ്, വിനയം എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മുന്നിലും സൃഷ്ടികൾക്ക് മുന്നിലും വിനയമുണ്ടാവുക എന്നതാണ്. രണ്ടാമത്തേത്, രണ്ട് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, അതിനർത്ഥം ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എന്നല്ല, മറിച്ച് ധാരാളം ഉപകാരങ്ങൾ. അള്ളാഹു റബ്ബാണ് എന്ന വിശ്വാസം ഒരു മനുഷ്യനിൽ അനേകം മാറ്റങ്ങൾ ഉണ്ടാക്കും. രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മളിവിടെ പറയുന്നു എന്ന് മാത്രം. രണ്ടാമത്തെ കാര്യം, അള്ളാഹു റബ്ബാണ് എന്ന വിശ്വാസം അവനിൽ തവക്കുൽ ഉണ്ടാക്കും, അള്ളാഹുവിനുള്ള ഭരമേൽപ്പിക്കൽ ഉണ്ടാക്കും. അവൻ ഏറ്റവും ധൈര്യമുള്ളവനായിരിക്കും. കാരണം അവനറിയാം അള്ളാഹുവാണ് അവനെ പടച്ചത്, അള്ളാഹുവാണ് അവന്റെ ഉടമസ്ഥൻ, അള്ളാഹുവാണ് അവനെ നിയന്ത്രിക്കുന്നത്. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് പുറത്തായി ഒരു കാര്യവും സംഭവിക്കുന്നില്ല, ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു അബ്ബാസ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയായിരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്, വലൗ ഇജ്തമഅത്തിൽ ഉമ്മത്തു വഇന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക. എല്ലാ മനുഷ്യന്മാരും നിന്നെ സഹായിക്കാൻ വേണ്ടി ഒരുമിച്ചു കൂടിയാലും അവർക്ക് ഒരു സഹായവും ചെയ്യാൻ സാധിക്കുകയില്ല, അള്ളാഹു നിനക്കത് ഉദ്ദേശിച്ചാലല്ലാതെ. എല്ലാ മനുഷ്യന്മാരും എല്ലാവരും നിന്നെ സഹായിക്കാൻ ഉദ്ദേശിച്ചു എന്ന് വിചാരിക്കുക, അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് സഹായിക്കാൻ സാധിക്കുകയില്ല. വല ഇജ്തമഅത്തിൽ ഉമ്മത്തു അലാ യദുറൂക ബിശൈഇൻ ലം യദുറൂക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു അലൈക. എല്ലാ ആളുകളും നിന്നെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചാലും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് നിന്നെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. അത് നിനക്ക് മനസ്സിലാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നീ വായിച്ചാൽ മതി.